നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളെക്കുറിച്ചും ഒരു ചെറിയ വിവരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ മൂന്ന് സുവിശേഷങ്ങളിൽ പ്രധാന സംഭവങ്ങൾ ആരൊക്കെ വിട്ടുകളഞ്ഞിട്ടുണ്ട്, ആര് മൂന്നിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കർത്താവിനെ തൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി നാം എടുത്തു നോക്കുമ്പോൾ തൻ്റെ ജനനകാലം, അത് കഴിഞ്ഞ് ശുശ്രൂഷയുടെ ആരംഭകാലം സ്നാനത്തോടെ ആരംഭിച്ചു, അത് കഴിഞ്ഞ് തൻ്റെ പ്രസിദ്ധിയുടെ കാലങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തൻ്റെ പ്രസിദ്ധിയുടെ കാലങ്ങളെ കുറിച്ച് സൂചന തന്നിട്ടാണല്ലോ നിർത്തിയത്. മൂന്നാമതായി പ്രസിദ്ധിക്ക് അറുതി വന്നിട്ട് എല്ലാ മൂലകളിൽ നിന്നും എല്ലാ കോണുകളിൽ നിന്നും പ്രതിസന്ധികൾ തനിക്ക് എതിരായി ഉണ്ടായി. എതിർപ്പുകൾ യഹൂദ മേധാവികളിൽ നിന്ന്, യഹൂദ പണ്ഡിതന്മാരിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകുകയും തന്നെ വകവരുത്തുവാൻ അവർ പരിശ്രമിക്കുകയും ചെയ്ത കാലയളവ്. അതിൻ്റെ അവസാനമായി കഷ്ടാനുഭവ ആഴ്ച, കഷ്ടാനുഭവ ആഴ്ചയിലെ സംഭവങ്ങൾ, കൂടാതെ കർത്താവിൻ്റെ ഉപമകൾ, ഏതെല്ലാം സുവിശേഷകന്മാരാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഉള്ളത് എന്നും ഇന്ന് ഈ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പ്രസിദ്ധിയുടെ കാലയളവിൻ്റെ ചരിത്രം സിനോപ്റ്റിക് ഗോസ്പെൽസിൽ മാത്രമാണ് അധികമായി നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് മീൻപിടുത്തക്കാരായ ആളുകളെ തൻ്റെ ശിഷ്യന്മാരായി ഗലീല കടൽപ്പുറത്ത് വച്ച് വിളിക്കുന്നു. അത് മത്തായി 4:18-22 മർക്കോസ് 1:16-20 വരെയും ലൂക്കോസ് 5:1-11 വരെയും കാണാൻ കഴിയും. യോഹന്നാൻ അതിനെക്കുറിച്ചൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പത്രോസിൻ്റെ അമ്മാവിയമ്മ കഠിന രോഗിയായി മത്തായി പത്രോസിൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടന്നു എന്ന് പറയുമ്പോൾ ലൂക്കോസ് കഠിന ജ്വരം പിടിച്ചു കിടന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ലൂക്കോസ് വൈദ്യനായിരുന്നത് കൊണ്ട് താൻ ആ പനിയുടെ സ്വഭാവം കണ്ടപ്പോൾ അത് ടൈഫോയിഡ് ആണെന്ന് തനിക്ക് മനസ്സിലായി കാണുമായിരിക്കാം. അത് കവർണഹൂമിൽ വച്ച് യേശുവും ശിഷ്യന്മാരുമായി അവിടെ ചെന്നു. അത് മത്തായി 8:14-17 വരെയും മർക്കോസ് 1:29-34 വരെയും ലൂക്കോസ് 4:38-41 വരെയും കാണാൻ കഴിയും. ഗലീലയിലെ തൻ്റെ ശുശ്രൂഷ, ഗലീലയിൽ യേശു പ്രസംഗിക്കുന്നു. മത്തായി 4:23-25 വരെ, മർക്കോസ് 1:35-39 വരെ, ലൂക്കോസ് 4:42-44 വരെ. അവിടെ അടുത്തതായിട്ട് മത്തായി യേശുവിനെ അനുഗമിപ്പാനായി തൻ്റെ ചുങ്കസ്ഥലം വിട്ട ശേഷം പോകുന്നു. അത് കഫർന്നഹൂമിൽ വെച്ചാണ്. മത്തായി 9:9-11 വരെ, മർക്കോസ് 2:13-17 വരെ, ലൂക്കോസ് 5:27-32 വരെ. യേശു ക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഗലീലയിൽ വെച്ച് മത്തായി 10:2-4, മർക്കോസ് 3:13-19, ലൂക്കോസ് 6:12-15. ഇത് ഒന്നും തന്നെ യോഹന്നാൻ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. യേശു മലയിൽ കയറി ഇരുന്നു കൊണ്ട് തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു. അതിനെയാണ് ഏറ്റവും പ്രസിദ്ധമായ യേശുവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന് അറിയപ്പെടുന്നു. തൻ്റെ എതിരാളികൾ വരെയും അവൻ്റെ ആ പ്രസംഗത്തിൻ്റെ മുന്നിൽ മിണ്ടാതിരുന്നു പോയി. ഇന്നും യേശുവിനെ ദൈവപുത്രനെന്ന് വിശ്വസിക്കാത്തവർ പോലും അവൻ്റെ ഗിരിപ്രഭാഷണത്താൽ ആകൃഷ്ടരായിട്ടുണ്ട്. നാം ഏറ്റവും ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ആ മഹാത്മാഗാന്ധി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെ ഏറ്റവും ബഹുമാന പുരസ്സരം അംഗീകരിച്ചിട്ടുണ്ട്. അത് ഗലീലയിൽ വെച്ചാണ്. മത്തായി 5:1-7:29 വേദഭാഗങ്ങളാണ്. മർക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല. ലൂക്കോസ് 6:20-49 നമുക്ക് കാണുവാൻ കഴിയും. പാപിനിയായ സ്ത്രീ യേശുവിനെ തൈലാഭിഷേകം ചെയ്യുന്നത് കബർന്നഹൂമിൽ വെച്ചാണ്. മത്തായും മർക്കോസും അത് രേഖപ്പെടുത്തിയിട്ടില്ല. ലൂക്കോസ് 7:36-50 കാണാൻ കഴിയും. യോഹന്നാനും അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. യേശു ഗലീലയിൽ കൂടെ യാത്ര ചെയ്യുന്ന യാത്രാ വിവരണം ലൂക്കോസ് 8:1-3 കാണാം. എന്നാൽ മത്തായി മർക്കോസ് യോഹന്നാൻ ഇവരാരും അത് രേഖപ്പെടുത്തിയിട്ടില്ല. യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിൻ്റെ ഉപമകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. മത്തായി അതതിൻ്റെ ക്രമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗലീലയിൽ വെച്ച് ആ ഉപമകൾ പറഞ്ഞു. മത്തായി 13:1-52, മർക്കോസ് 4:1-34, ലൂക്കോസ് 8:4-18 കാണുവാൻ കഴിയും. യോഹന്നാൻ അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപമകൾ ഒന്നും തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇല്ല എന്നുള്ളത്. യേശു കാറ്റിനെ ശാന്തമാക്കുന്നത് ഗലീലക്കടലിൽ വെച്ച്. മത്തായി 8:23-27, മർക്കോസ് 4:35-41, ലൂക്കോസ് 8:22-25. ജൈറോസിൻ്റെ മകളെ യേശു ഉയർപ്പിക്കുന്നത് കബർന്നഹൂമിൽ. മത്തായി 9:18-26, മർക്കോസ് 5:21-43, ലൂക്കോസ് 8:40-56. യേശു 12 ശിഷ്യന്മാരെ അയക്കുന്നു ഗലീലയിൽ വെച്ച്. മത്തായി 9:35-11, മർക്കോസ് 6:6-13, ലൂക്കോസ് 9:1-6. തൻ്റെ എതിർപ്പുകളുടെ ആരംഭം അവിടെ ഉണ്ടായതായ പീഡനങ്ങളുടെ ആരംഭമായി നമുക്ക് കാണുവാൻ സാധിക്കും. അതാരംഭിച്ചത് യോഹന്നാൻ സ്നാപകൻ്റെ തല കൊയ്തുകൊണ്ടാണ്. യോഹന്നാൻ സ്നാപകനെ അതിന് നേരത്തെ തന്നെ തടവിലാക്കിയിരുന്നു. എന്നാൽ ഒരു പെൺകുട്ടിയുടെ റിക്വസ്റ്റിൻ്റെ അഥവാ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹെരോദ രാജാവ് യോഹന്നാൻ സ്നാപകന്റെ തല ഒരു തളികയിൽ വെച്ച് ആ പെൺകുട്ടി കൊടുക്കുകയും അവളത് അവളുടെ അമ്മയുടെ പക്കൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പ്രതികാരം നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് മത്തായി 14:1-12 വരെ, മാർക്കോസ് 6:14-29 വരെ, ലൂക്കോസ് 9:7-9 വരെ അത് ജൂദ്യയിൽ വെച്ചാണ് സംഭവിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. അത് ബത്സയിദയിൽ വെച്ചാണ് നടന്നത്. അത് 4 സുവിശേഷകന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 5000 പേർ എന്ന് പറഞ്ഞാൽ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ അല്ല പോഷിപ്പിച്ചത്. പുരുഷന്മാർ മാത്രം 5000 ഉണ്ടായിരുന്നു. അതിന് അനുപാതമായ സ്ത്രീകളും പൈതങ്ങളും ഉണ്ടായിരുന്നു. വലിയൊരു ജനപുരുഷാരത്തെ 5 അപ്പവും 2 മീനും കൊണ്ട് അവൻ പോഷിപ്പിക്കുകയുണ്ടായി. അവിടെ യേശുവിന് വസ്തുതകളുടെ മേൽ അധികാരമുണ്ടെന്ന് കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു. അത് ഒരു മാജിക്കായിരുന്നില്ല, ഒരു സംഭവമായിരുന്നു. മത്തായി 14:13-21 വരെ, മർക്കോസ് 6:30-44 വരെ, ലൂക്കോസ് 9:10-17 വരെ, യോഹന്നാൻ 6:1-14 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. യേശു വെള്ളത്തിൻ്റെ മേൽ നടക്കുന്നു. താൻ ഗലീലാ കടലിൽ ഓളങ്ങളിൽ മുങ്ങിത്താഴുവാൻ തുടങ്ങുന്ന ഭയവിഹുലരായ ശിഷ്യന്മാരെ അവരുടെ കഷ്ടത്തിൽ കൂടെ ഇരുന്ന് സഹായിപ്പാൻ ബന്ധപ്പെട്ട് പോന്ന പോക്കിൽ അവൻ വെള്ളത്തിൻ്റെ മേൽ നടന്ന് അടുത്തു ചെല്ലുന്നു. ഗലീലാക്കടലിൽ മത്തായി 14:22-23 വരെ, മർക്കോസ് 6:45-52 വരെ ആ സംഭവം ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യോഹന്നാൻ 6:16-21 വരെ ആ സംഭവമുണ്ട്. യേശു വീണ്ടും 4000 പേരെ പോഷിപ്പിച്ച സംഭവം, അതും അത് ഗലീലയിൽ വെച്ചാണ്, ആ ഗലീല പ്രദേശങ്ങളിൽ വെച്ചാണ്. മത്തായി 15:32-39 വരെയും മർക്കോസ് 8:1-9 വരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്ന, ലൂക്കോസും യോഹന്നാനും അതിനെക്കുറിച്ചൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്, അവൻ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് പത്രോസ് ഏറ്റുപറയുന്നു. ആ ഏറ്റുപറഞ്ഞ അതിപ്രധാനമായ സംഭവം മത്തായി 16:13-20 വരെയും, മർക്കോസ് 8:27-30 വരെയും, ലൂക്കോസ് 9:18-21 വരെയും കാണാൻ കഴിയും. യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തു തൻ്റെ മരണത്തിൻ്റെ സൂചന ഫിലിപ്പിൻ്റെ കൈസരി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മത്തായി 16:21-26 വരെയും, മർക്കോസ് 8:31-37 വരെയും, ലൂക്കോസ് 9:22-25 വരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു തൻ്റെ ഇന്നർ സർക്കിളിൽപ്പെട്ട ശിഷ്യന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരുമായിട്ട് ഒരു മലയിൽ കയറിപ്പോയി. രാത്രി അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം അവരെ മൂടി. അവൻ്റെ വസ്ത്രം വെണ്മയായി. ആകെ അവൻ്റെ ഉള്ള അവസ്ഥയിൽ അവർ അവനെ കണ്ടു. മോശയും ഏലിയാവും യേശുവിനോട് സംസാരിപ്പാൻ ആ മലയിൽ കയറി വന്നത്, ഇറങ്ങി വന്നതും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൗണ്ട് ഹെർമോൻ ആണെന്ന് ചിലർ പറയുന്നു. മറുരൂപമല എന്ന് നാം പൊതുവെ പറയുന്നു. മത്തായി 17:1-13, മർക്കോസ് 9:2-13, ലൂക്കോസ് 9:28-36 വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ ആ കാലയളവ്, പ്രതികൂല കാലയളവ് ചില ഭാഗം കൂടെ എടുത്തു കാണിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് നീങ്ങുവാൻ ആഗ്രഹിക്കുന്നു. യേശു കൂടാരപ്പെരുന്നാളിന് സംബന്ധിക്കുന്നു. അത് മത്തായി, മാർക്കോസ്, ലൂക്കോസ് പറഞ്ഞിട്ടില്ല, യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. യേശു ടാക്സ് കൊടുക്കുന്നു കവർന്നുകൂമിൽ വെച്ച്. അത് മത്തായി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 17:24-27, മാർക്കോസും ലൂക്കോസും യോഹന്നാനും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ജന്മനാ കുരുടനായവനെ യേശു സൗഖ്യമാക്കുന്നത് യെരുശലേമിൽ വെച്ചാണ്. മത്തായി, മാർക്കോസും ലൂക്കോസും പറഞ്ഞിട്ടില്ല, യോഹന്നാൻ മാത്രമേ അത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 9:1-41. യേശു മാർത്തയെയും മറിയയെയും സന്ദർശിക്കും ബഥനിയിൽ. അത് ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10:38-42. യേശു ലാസറിനെ ഉയർപ്പിക്കുന്നത് ബഥനിയിൽ വെച്ചാണ്. മത്തായിയും മാർക്കോസും ലൂക്കോസും പറഞ്ഞിട്ടില്ല, യോഹന്നാൻ മാത്രമേ അത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് 11:1-44 കാണാൻ സാധിക്കും. യേശു ക്രിസ്തു അവസാനമായി യെരുശലേമിലേക്കുള്ള തൻ്റെ യാത്ര, അത് ലൂക്കോസ് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 17:11, യേശു യോർദാന്റെ മറുകര വെച്ച് ശിശുക്കളെ അനുഗ്രഹിച്ചു. അത് മത്തായി 10:13-15, മാർക്കോസ് 10:13-16, ലൂക്കോസ് 18:15-17 യോഹന്നാൻ എഴുതിയിട്ടില്ല. ധനികനായ യുവാവുമായിട്ട് യേശു സംസാരിക്കുന്നു. അത് മത്തായി 10:16-30, മാർക്കോസ് 10:17-31, ലൂക്കോസ് 18:18-30. യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് യോർദാന്റെ സമീപത്ത് വെച്ച് വീണ്ടും സൂചന കൊടുക്കുന്നു. മത്തായി 20:17-19, മാർക്കോസ് 10:32-34, ലൂക്കോസ് 18:31-34, യോഹന്നാൻ ഒന്നും അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. അന്ധനായ ബർത്തിമായെ സൗഖ്യമാക്കുന്നത് ജെറിക്കോവിൽ വെച്ചാണ്. മത്തായി 20:29-34, മാർക്കോസ് 10:46-52, ലൂക്കോസ് 18:35-43. യേശു സഖായിയുമായി സംസാരിക്കുന്നത്, എൻ്റെ ഭവനത്തിൽ പോകുന്നത് ജെറിക്കോവിൽ വെച്ചാണ്, അഥവാ ജെറിക്കോവിലുള്ള തൻ്റെ യാത്രയുടെ മധ്യത്തിലാണ്. അത് മത്തായി, മാർക്കോസും യോഹന്നാനും രേഖപ്പെടുത്തിയിട്ടില്ല. ലൂക്കോസ് 19:1-10 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു മാർത്തയെയും മറിയയെയും വീണ്ടും സന്ദർശിക്കുന്നു. അതും മത്തായി, മാർക്കോസും ലൂക്കോസും രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ 11:55-12:1 വേദഭാഗത്ത് നമുക്കത് കാണുവാൻ കഴിയുന്നതാണ്. കൂടാതെ തൻ്റെ കഷ്ടാനുഭവ ആഴ്ചയെക്കുറിച്ചുകൂടെ അല്പമായി ആ ചില വേദഭാഗങ്ങളോടും കൊണ്ട് കാണിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനത്തെ ആഴ്ച താൻ വിജയകരമായി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നു. അത് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് ഞായറാഴ്ചയാണെന്നാണ്. ഞായറാഴ്ച യേശു യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. വഴിയിൽ വൃക്ഷക്കൊമ്പുകൾ തുണികൾ വിരിച്ചിട്ട് ഹോശന്നാ പാടുന്ന കുട്ടികൾ ചുറ്റുപാട് നിന്നുകൊണ്ട് വളരെ വിജയകരമായ ഒരു യാത്ര ക്രിസ്ലേമിലേക്ക് ചെയ്തു. അത് എല്ലാവരും ഒരുപോലെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും എഴുതിയെന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യതയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ സംഭവങ്ങൾ, ഓരോ വ്യക്തികൾ, ഒരാൾ എഴുതുന്നത്, രണ്ടുപേരെഴുത്, അതെല്ലാം ഒരാൾ മാത്രം എഴുതുകൊണ്ട് നടന്നില്ലെന്നല്ല. എന്നാൽ നാലു പേരും എഴുതിയപ്പോൾ നാലു പേർക്കും അത് വളരെ പ്രാധാന്യമായ വിഷയമായി തോന്നി. അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മത്തായി 21:1-11, മർക്കോസ് 11:1-10, ലൂക്കോസ് 19:29-44, യോഹന്നാൻ 12:12-19. യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. അത് യെരുശലേമിൽ വെച്ചാണ്, തിങ്കളാഴ്ചയാണെന്ന് ചിന്തിക്കുന്നു. മത്തായി 21:18-19, മർക്കോസ് 11:12-14, ലൂക്കോസും യോഹന്നാനും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. യേശു യെരുശലേം ദേവാലയം ശുദ്ധീകരിക്കുന്നു. അത് തൻ്റെ രണ്ടാമത്തെ ശുദ്ധീകരണമാണെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. എന്നാൽ ചില ആളുകൾ അങ്ങനെ യേശു രണ്ട് പ്രാവശ്യം ശുദ്ധീകരിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു പ്രാവശ്യം ശുദ്ധീകരിച്ച ആ അതേ നടപടി തന്നെ വീണ്ടും ചെയ്യുവാൻ ആ ദൈവാലയ കാവൽക്കാരായ ആളുകൾ ഇവനെ അനുവദിച്ച് കാണുകയില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ രണ്ട് വേദഭാഗങ്ങൾ നാം നോക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ശുദ്ധീകരിച്ചതായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. അതും തിങ്കളാഴ്ചയാണ്. മത്തായി 21:12-13, മർക്കോസ് 11:15-18, ലൂക്കോസ് 19:45-48. യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെ ജനം ചോദ്യം ചെയ്തു. നീ എന്തധികാരം കൊണ്ട് ഇത് ചെയ്തുവെന്ന്. അത് തൻ്റെ ദേവാലയ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ അവിടെ ഉണ്ടായിരുന്ന അഴിമതികളെ തുടച്ചു നീക്കുവാൻ എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടത് കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞ കർത്താവ് ചാട്ട കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വാണിഭക്കാരെ അടിച്ചു പുറത്താക്കിയപ്പോൾ അവരവനെ ചോദ്യം ചെയ്തതാണ്, എന്തധികാരം കൊണ്ട് നീ ഇത് ചെയ്തു എന്ന്. അത് ചൊവ്വാഴ്ചയായിരിക്കും. മത്തായി 21:23-27, മർക്കോസ് 11:27-33, ലൂക്കോസ് 20:1-8. യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുന്നു. യെരുശലേം ദേവാലയത്തിൽ ചൊവ്വാഴ്ചയാണ്. മത്തായി 21:28-23:29, മർക്കോസ് 12:1-44, ലൂക്കോസ് 20:9-21:4. ഈ കാര്യങ്ങളൊന്നും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. യേശുവിൻ്റെ പാദത്തിൽ തൈലാഭിഷേകം ചെയ്യുന്നു ബഥനിയിൽ വെച്ച്. അതും ട്യൂസ്ഡേ ആണെന്ന് അഥവാ ചൊവ്വാഴ്ചയാണെന്ന് വിശ്വസിക്കുന്നു. മത്തായി 26:6-13, മർക്കോസ് 14:3-9, ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ 12:2-11 കാണാൻ കഴിയും. യേശുവിന് വിരോധമായിട്ട് ഗൂഢാലോചനകൾ നടക്കുന്നത്. അത് ബുധനാഴ്ചയാണ്. യെരുശലേമിൽ ഉള്ള അധിപതികളൊക്കെയാണ് അത്. മത്തായി 26:14-14, മർക്കോസ് 14:10-12, ലൂക്കോസ് 22:3-6. തൻ്റെ അവസാനത്തെ അത്താഴം യെരുശലേമിൽ, അത് വ്യാഴാഴ്ചയാണെന്ന് വിശ്വസിക്കുന്നു. മത്തായി ഇരുപത്തിയാറിൻ്റെ 17 മുതൽ 29 വരെ, മർക്കോസ് 14:12 മുതൽ 25 വരെ, ലൂക്കോസ് 22:7 മുതൽ 20 വരെ, യോഹന്നാൻ 13:1 മുതൽ 38 വരെ. യേശു തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്നത്, അത് വ്യാഴാഴ്ചയാണ്. മത്തായി മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ 14:1 മുതൽ 16:33 വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ഹൈപ്രീസ്റ്റ് എന്നുള്ള, മഹാപുരോഹിതൻ എന്നുള്ള നിലയിലുള്ളതായ തൻ്റെ പ്രാർത്ഥന, ചില ആളുകൾ അതിന് വിക്കോറിയസ് പ്രെയർ ഓഫ് ജീസസ് എന്ന് പറയാറുണ്ട്, പൗരോഹിത്യ പ്രാർത്ഥന എന്ന് പറയാറുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയെന്നും നമുക്ക് പറയാൻ കഴിയും. അത് യെരുശലേമിൽ വ്യാഴാഴ്ചയാണ്. മത്തായി മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 17:1 മുതൽ 26 വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത് തൻ്റെ ഗദസമനയാണ്. അത് വ്യാഴാഴ്ചയാണ്. അത് മത്തായി 26:36 മുതൽ 46 വരെയും, മർക്കോസ് 14:32 മുതൽ 42 വരെയും, ലൂക്കോസ് 22:40 മുതൽ 46 വരെയും കാണാൻ കഴിയും. അടുത്തത് യേശു ക്രിസ്തുവിനെ ആ അവസാന വെള്ളിയാഴ്ചത്തെ സംഭവം, യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുകയും അവനെ ന്യായാധിപന്മാരുടെ മുന്നിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. മാറി മാറി പലയിടങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് കാണാൻ കഴിയുന്നു. മത്തായി 26:47 മുതൽ 27:26 വരെ, മർക്കോസ് 14:43 മുതൽ 15:15 വരെ, ലൂക്കോസ് 22:47 മുതൽ 23:25 വരെ, യോഹന്നാൻ 18:2 മുതൽ 19:16 വരെ. ഗൊൽഗോഥായിൽ യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്നത് വെള്ളിയാഴ്ച ആണ്. മത്തായി 27:27 മുതൽ 56 വരെ, മർക്കോസ് 15:16 മുതൽ 41 വരെ, ലൂക്കോസ് 23:26 മുതൽ 49 വരെ, യോഹന്നാൻ 19:17 മുതൽ 30 വരെ. യേശുവിനെ അടക്കം ചെയ്യുന്നത് അരമത്യക്കാരനായ ജോസഫിൻ്റെ കല്ലറയിൽ. ജോസഫും നിക്കോദിമോസും കൂടെ ചേർന്ന് സുഗന്ധ തൈലം പൂശി അവനെ ആരെയും വെച്ചിട്ടില്ലാത്ത ആ തോട്ടത്തിൽ വെട്ടിയ കല്ലിൽ വെട്ടിയ ആ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. അത് വെള്ളിയാഴ്ച ആണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണവും ഒക്കെ വെള്ളിയാഴ്ച അല്ല. എന്തുകൊണ്ടെന്നാൽ 3 രാവും 3 പകലും എന്നുള്ള വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച എന്നുള്ളത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആ റെട്ടോറിയാദിയായ ആളുകളുണ്ട്. ആ ഭാഗങ്ങൾ നമുക്ക് വേറൊരു ഭാഗത്ത് വെച്ച് ചിന്തിക്കാവുന്നതാണ്, അതിന് വിശദീകരണ ഭാഗം വരുമ്പോൾ. ഇന്ന് നമ്മുടെ ഈ മുഖവുരയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, 3 സുവിശേഷങ്ങളിൽ ഏതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്നും അത് 3 പേരും എങ്ങനെയാണത് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളതാണല്ലോ. യേശുവിൻ്റെ അടക്കം 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 27:57 മുതൽ 66 വരെ, മർക്കോസ് 15:42 മുതൽ 47 വരെ, ലൂക്കോസ് 23:50 മുതൽ 56 വരെ, യോഹന്നാൻ 19:31 മുതൽ 42 വരെ. ഇനിയും ഉള്ള വേദഭാഗങ്ങൾ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അവൻ പ്രത്യക്ഷപ്പെട്ടതുമാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ ഉപമകൾ, ഇത് രണ്ടും അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അവൻ്റെ അത്ഭുതങ്ങൾ വിശദീകരിക്കാനുണ്ട്. അത് ഓരോ സുവിശേഷകന്മാരും എങ്ങനെ കൊടുത്തു എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. ഈ അവൻ്റെ പ്രസംഗങ്ങൾ, ജീവിതം, ഓരോ സുവിശേഷങ്ങളിലുമുള്ള പ്രത്യേക പ്രതിവാദ വിഷയങ്ങൾ ഓരോ സുവിശേഷങ്ങൾ തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ സിനോപ്റ്റിക് പ്രോബ്ലം, ഈ ആദിയായ കാര്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് യേശുവിനെ വ്യക്തമായി അറിയുവാൻ, അവൻ്റെ ജനനം മുതൽ അവൻ്റെ കഷ്ടാനുഭവങ്ങൾ വരെ പഠിച്ചു പോവുകയല്ല, അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളെ ആകുവാൻ, ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ യേശുവുമായി ഒരുമിച്ച് നടക്കുവാൻ, യേശുവിനെ കാണുവാൻ, ശബ്ദം കേൾക്കുവാൻ, പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ജനത്തിന് കൃപ കൊടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ.